ആസന്ന പോരാട്ടം. വൻ പോരാട്ടം സ്വർഗത്തിൽ ആരംഭിച്ചതിൻ്റെ തുടക്കം മുതൽ തന്നെ ദൈവത്തിൻ്റെ നിയമങ്ങളെ തൂത്തെറിയുക എന്നുള്ളതായിരുന്നു സാത്താൻ്റെ ഉദ്ദേശ്യം. ഇത് നടപ്പിൽ വരുന്നതിന് അവൻ സൃഷ്ടിതാവിനെതിരെ മത്സരിക്കുകയും തുടർന്ന് സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ പഴയ പോരാട്ടം ഭൂമിയിൽ തുടരുകയും ചെയ്തു. ദൈവകൽപ്പന ലംഘിക്കുവാൻ മനുഷ്യനെ വഞ്ചിക്കുകയെന്ന തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി അവൻ നിരന്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ദൈവകൽപ്പനകളെല്ലാം പൂർണ്ണമായി ലംഘിച്ചാലും അതിലേതെങ്കിലും ഒന്നിന് ലംഘനം വരുത്തിയാലും അന്തിമഫലം ഒന്നു തന്നെയാണ്. ഒരുവൻ ഒന്നിൽ തെറ്റിയാൽ അവൻ മുഴുകൽപ്പനയ്ക്കുമെതിരെ തൻ്റെ വെറുപ്പ് പ്രകടിപ്പിക്കുകയും അവൻ്റെ സ്വാധീനവും മാതൃകയും ലംഘനത്തിൻ്റെ പക്ഷത്താവുകയും അവൻ സകലത്തിനും കുറ്റക്കാരനാവുകയും ചെയ്യുന്നു. യാക്കോബ് 2:10. ദിവ്യനിയമങ്ങൾക്കെതിരെയുള്ള തൻ്റെ വെറുപ്പ് പ്രകടമാക്കുന്നതിന് സാത്താൻ വേദപുസ്തക സത്യങ്ങളെ വളച്ചൊടിക്കുകയും തിരുവചനങ്ങളെ വിശ്വസിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന ആയിരക്കണക്കായ ജനങ്ങളുടെ വിശ്വാസത്തിന്മേൽ തെറ്റുകൾ കൂട്ടിക്കലർത്തുകയും ചെയ്തിരിക്കുന്നു. തെറ്റും ശരിയും തമ്മിലുള്ള അവസാനത്തെ വലിയ പോരാട്ടം ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ യുഗങ്ങളായി നടന്നുവരുന്ന പോരാട്ടത്തിൻ്റെ അന്തിമഘട്ടം മാത്രമാണ്. ഈ യുദ്ധത്തിലേക്ക് നാം ഇപ്പോൾ ഇറങ്ങി തുടങ്ങുന്നു. ഇത് മനുഷ്യ നിയമങ്ങളും യഹോവയുടെ നിയമങ്ങളും തമ്മിലും വേദപുസ്തക മതവും മനുഷ്യനിർമ്മിത കെട്ടുകഥകളും പാരമ്പര്യങ്ങളുമായ മതവും തമ്മിലും ഉള്ള യുദ്ധമാണ്. സത്യത്തിനും നീതിക്കുമെതിരെയുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഘടകകക്ഷികളും ഒത്തൊരുമിച്ച് ഇപ്പോൾ തന്നെ അതിശക്തിയോടെ പ്രവർത്തിപ്പാൻ തുടങ്ങിയിരിക്കുന്നു. കഷ്ടപ്പാടുകളും രക്തവും വിലയായി കൊടുത്തുകൊണ്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിന് ഇപ്പോൾ വിലയില്ലാതായിരിക്കുന്നു. സത്യവേദ പുസ്തകം എല്ലാവർക്കും ലഭ്യമാകാൻ സാധ്യമാണെങ്കിലും ജീവിത വഴികാട്ടിയായി അത് സ്വീകരിക്കുന്നവർ വളരെ വിരളമാണ്. ലോകത്തിൽ മാത്രമല്ല സഭയ്ക്കുള്ളിൽ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ അവിശ്വാസം നിലനിൽക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രധാന തൂണുകളായ തത്വസംഹിതകളെ അനേകർ തള്ളിക്കളയുന്നു. പരിശുദ്ധാത്മ പ്രേരിതരായ എഴുത്തുകാർ രേഖപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ ചരിത്രം, മനുഷ്യൻ്റെ വീഴ്ച, പാപപരിഹാരം, ദൈവകൽപ്പനകളുടെ ശാശ്വതത്വം എന്നിവ ക്രിസ്തീയ ലോകം ഭാഗികമായോ പൂർണ്ണമായോ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ ബുദ്ധിശക്തിയിലും സ്വാതന്ത്ര്യത്തിലും അഭിമാനം കൊള്ളുന്ന ആയിരങ്ങൾ വേദപുസ്തകത്തിൽ പരിപൂർണ വിശ്വാസം അർപ്പിക്കുന്നത് ബലഹീനതയുടെ തെളിവായി കാണുന്നു. തിരുവചനത്തെ അടിസ്ഥാനരഹിതമെന്ന് ആരോപിക്കുന്നതും അതിൻ്റെ അതിപ്രധാന സത്യങ്ങൾക്ക് ആത്മീയ വിശദീകരണം നൽകി മാറ്റി നിർത്തുന്നതും തങ്ങളുടെ ശ്രേഷ്ഠമായ കഴിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും തെളിവാണെന്ന് അവർ ചിന്തിക്കുന്നു. ദൈവകൽപ്പനകൾ മാറിപ്പോയി അഥവാ അത് അസാധുവായി തീർന്നിരിക്കുന്നുവെന്നും ഇന്നും അത് വിലക്കപ്പെട്ടതാണെന്നും അക്ഷരീകമായി അനുസരിക്കേണ്ടതാണെന്നും പറയുന്നവരെ പരിഹസിക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യേണ്ടതാണെന്നും അനേക ശുശ്രൂഷകന്മാർ തങ്ങളുടെ ജനങ്ങളെ പഠിപ്പിക്കുകയും അനേക പ്രൊഫസർമാരും അധ്യാപകരും തങ്ങളുടെ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. സത്യത്തെ തള്ളിക്കളയുന്നതിൽ കൂടെ മനുഷ്യർ സത്യത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ദൈവകൽപ്പനകളെ നിലത്തിട്ട് ചവിട്ടുന്നതിൽ കൂടെ മനുഷ്യർ നിയമദാതാവിൻ്റെ അധികാരത്തെ ഉപേക്ഷിച്ച് കളയുന്നു. മരമോ കല്ലോ കൊണ്ടുള്ള ഒരു വിഗ്രഹം വാർത്തെടുക്കുന്നത് പോലെ എളുപ്പമാണ് കപടതത്വങ്ങളും വിശ്വാസ സംഹിതകളും അടങ്ങിയ ഒരു വിഗ്രഹം വാർത്തെടുക്കുക എന്നത്. ദൈവത്തിൻ്റെ സവിശേഷതകളെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് അവൻ്റെ ഗുണവിശേഷങ്ങളെ ആത്മാർത്ഥതയില്ലാത്തതായി അംഗീകരിക്കുവാൻ സാത്താൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. തിരുവചനത്തിലും യേശുക്രിസ്തുവിലും സൃഷ്ടിപ്പിലും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ ചുരുക്കമാണെങ്കിലും യഹോവയുടെ സ്ഥാനത്ത് തത്വജ്ഞാനപരമായ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നവർ വലിയൊരു കൂട്ടമാണ്. പ്രകൃതിക്ക് ദൈവപദവി കൽപ്പിച്ചുകൊണ്ട് പ്രകൃതിയുടെ സൃഷ്ടിതാവായ ദൈവത്തെ ആയിരങ്ങൾ നിഷേധിച്ചു കളയുന്നു. ഏലിയാവിൻ്റെ കാലത്ത് പുരാതന ഇസ്രായേലിൽ വിഗ്രഹാരാധന നിലനിന്നിരുന്നതുപോലെ ഒരു വ്യത്യസ്ത രീതിയിൽ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലും വിഗ്രഹാരാധന നടമാടിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുന്ന അനേകരുടെയും തത്വചിന്തകന്മാരുടെയും കവികളുടെയും രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെയും പത്രപ്രവർത്തകരുടെയും സംസ്കാര സമ്പന്നരെന്ന് അഭിമാനിക്കുന്നവരുടെയും അനേക വിദ്യാപീഠങ്ങളുടെയും സർവകലാശാലകളുടെയും മാത്രമല്ല മതതത്വപഠന സ്ഥാപനങ്ങളുടെ പോലും ദൈവം ഫിനീഷ്യക്കാരുടെ സൂര്യദേവനായ ബാൽദേവനേക്കാൾ മെച്ചമായതല്ല. മനുഷ്യർ ഇക്കാലത്ത് ദൈവകൽപ്പന അനുസരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള അതിവേഗം വേരുറച്ചു വരുന്ന ആധുനിക തത്വശാസ്ത്രം പോലെ സ്വർഗീയ അധികാരത്തിനെതിരെ ധൈര്യത്തോടെ ആഞ്ഞൊടിക്കുന്ന മറ്റൊരു തെറ്റും ക്രിസ്തീയ ലോകം സ്വീകരിച്ചതായിട്ടില്ല. അടിസ്ഥാന ഉപദേശങ്ങളെ നേരിട്ടെതിർക്കുന്നതായി ഫലത്തിൽ ദ്രോഹപരമായ മറ്റൊന്നുമില്ല. ബഹുമാനവും അനുസരണവും ആവശ്യപ്പെടുന്ന നിയമങ്ങൾ ഓരോ രാജ്യത്തിനുമുണ്ട്. നിയമങ്ങൾ കൂടാതെ നിലനിൽക്കുവാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവിന് തൻ്റെ സൃഷ്ടികളെ ഭരിക്കുന്ന നിയമങ്ങൾ ആവശ്യമല്ല എന്ന് എങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും? തങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്നതിനും പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമങ്ങൾ ആവശ്യമില്ല എന്നും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ അവ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാൽ നിയമങ്ങൾ ഒന്നും തന്നെ അനുസരിക്കേണ്ടതില്ലെന്നും ഇന്നത്തെ പ്രശസ്തരായ പ്രസംഗകരും പുരോഹിതന്മാരും പരസ്യമായി പഠിപ്പിക്കുന്നുവെന്ന് ചിന്തിക്കുക. എത്ര നാൾ ഇങ്ങനെയുള്ളവരുടെ പ്രസംഗം അനുവദിക്കപ്പെടും? എന്നാൽ സകല ഭരണകൂടങ്ങളുടെയും അടിസ്ഥാനമായ ദൈവകൽപ്പനകളെ ചവിട്ടിമതിക്കുന്നതിനേക്കാളും കാടിനുമേറിയതാണോ സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും നിയമങ്ങളെ നിരാകരിക്കുന്ന അപരാധം? രാഷ്ട്രങ്ങൾക്ക് സുദൃഢങ്ങളായ തങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും അസാധുവാക്കിക്കൊണ്ട് തങ്ങളുടെ ജനത്തെ യഥേഷ്ടം പ്രവർത്തിച്ച് ജീവിക്കുന്നതിന് അനുവദിക്കുവാൻ സാധ്യമല്ലാതിരിക്കുന്നതിനേക്കാളും എത്രയോ അസാധ്യമാണ് സർവ്വലോകങ്ങളുടെയും ഭരണാധികാരിക്ക് തൻ്റെ നിയമങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് തെറ്റു ചെയ്യുന്നവനെ കുറ്റം വിധിക്കുന്നതിനും അനുസരിക്കുന്നവനെ നീതീകരിക്കുന്നതിനുള്ള മാനദണ്ഡമില്ലാതെ ലോകത്തെ തള്ളിക്കളയുന്നത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ശൂന്യമാക്കി കളയുന്നതിൻ്റെ പരിണിത ഫലം നാം അറിയുന്നുണ്ടോ? ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ്. ഫ്രാൻസിൽ നിരീശ്വരത്വം നിയന്ത്രണ ശക്തിയായി മാറിയപ്പോൾ നടമാടിയ രംഗങ്ങൾ ഭീകരങ്ങളായിരുന്നു. ദൈവം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ എറിഞ്ഞു കളയുന്നത് ക്രൂരന്മാരായ സ്വേച്ഛാധിപതികളെ സ്വീകരിക്കുന്നതാണെന്ന് അത് അന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. നീതിയുടെ മാനദണ്ഡം മാറ്റിക്കളഞ്ഞാൽ ദുഷ്ടതയുടെ പ്രഭുവിന് ഭൂമിയിൽ തൻ്റെ അധികാരം സ്ഥാപിക്കുവാനുള്ള പാത തുറന്നു കിട്ടുന്നു. ദൈവിക കൽപ്പനകൾ തിരസ്കരിക്കപ്പെടുമ്പോഴെല്ലാം പാപം പാപമായി കാണപ്പെടാതെയും നീതി താൽപ്പര്യജനകമല്ലാതെയും കാണപ്പെടുന്നു. ദൈവിക ഭരണകൂടത്തിന് കീഴ്പ്പെടാതിരിക്കുന്നവർ തങ്ങളെ തന്നെ ഭരിക്കുവാൻ പൂർണ്ണമായും അയോഗ്യരാണ്. ദ്രോഹപരമായ അവരുടെ പഠിപ്പിക്കലുകളിലൂടെ സ്വാഭാവികമായി നിയന്ത്രണ വിധേയമല്ലാത്ത കുട്ടികളുടെയും യുവാക്കളുടെയും ഹൃദയങ്ങളിൽ വഴങ്ങാത്ത ആത്മാവിനെ നട്ടുവളർത്തുന്നു. അനന്തരഫലമായി നിയമരഹിതവും കാമാസക്തവുമായ സമൂഹം ഉടലെടുക്കുന്നു. ദൈവം ആവശ്യപ്പെടുന്നതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരെ പരിഹസിക്കുമ്പോൾ പുരുഷാരം സാത്താൻ്റെ വഞ്ചനകളെ താൽപ്പര്യത്തോടെ സ്വീകരിക്കുന്നു. ജാതികളുടെ മേൽ ന്യായവിധി വരുമാറാക്കിയ ദുർവൃത്തികൾക്കും പാപങ്ങൾക്കും അവർ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവകൽപ്പനകളെ നിസാരമെന്ന് കണക്കാക്കുവാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നവർ അനുസരണക്കേട് വിതച്ച് അനുസരണക്കേട് കൊയ്യുകയാണ് ചെയ്യുന്നത്. ദൈവകൽപ്പനകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടുമ്പോൾ മനുഷ്യ നിയമങ്ങൾക്കും സ്ഥാനമില്ലാതെ വരും. അവിശ്വസ്ത പെരുമാറ്റങ്ങൾ, മോഹം, കളവ്, ചതിവ് എന്നിവയെ ദൈവം വിലക്കിയിരിക്കാൻ അവ മനുഷ്യരുടെ ലൗകിക വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് കരുതി അവർ ദൈവിക നിയമങ്ങളെ നിലത്തിട്ട് ചവിട്ടുവാൻ ഒരുമ്പെടുന്നു. എന്നാൽ ഈ നിയമങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നതിൻ്റെ അനന്തരഫലം അവർക്ക് പ്രതീക്ഷിക്കുവാനാകാത്തതായിരിക്കും. കൽപ്പന വേണ്ടായെങ്കിൽ അത് ലംഘിക്കുവാൻ എന്തിന് ഭയപ്പെടുന്നു? വസ്തുവകകൾ മേലിൽ സുരക്ഷിതമായിരിക്കുകയില്ല. മനുഷ്യർ അയൽക്കാരുടെ സമ്പത്ത് കവർച്ച ചെയ്യും. ബലശാലികൾ ധനവാന്മാരാകും. ജീവന് പോലും വില കൽപ്പിക്കുകയില്ല. കുടുംബത്തെ സംരക്ഷിക്കുന്ന കോട്ടയായി ഒരിക്കലും വിവാഹ പ്രതിജ്ഞ നിലനിൽക്കുകയില്ല. അധികാരമുള്ളവൻ തനിക്ക് വേണമെങ്കിൽ കൂട്ടുകാരൻ്റെ ഭാര്യയെ ബലാത്കാരം ചെയ്യാം. നാലാമത്തെ കൽപ്പനയോട് ചേർത്ത് അഞ്ചാമത്തേതും മാറ്റിവെക്കപ്പെടും. അവരുടെ ദുഷിച്ച ഹൃദയം ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ മക്കൾ മാതാപിതാക്കളുടെ ജീവൻ എടുത്തു കളയുന്നതിന് മടിക്കുകയില്ല. സംസ്കാര സമ്പന്നമായ ലോകം കൊള്ളക്കാരുടെയും കൊലപാതകികളുടെയും വാസസ്ഥലമായി മാറും. സമാധാനവും സന്തോഷവും വിശ്രമവും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നതിൽ നിന്ന് മനുഷ്യർ വിടുവിച്ചിരിക്കുന്നു എന്ന തത്വശാസ്ത്രം ധാർമ്മിക കടപ്പാടിൻ്റെ ശക്തിയെ ബലഹീനമാക്കുകയും ലോകത്തിൽ ദുഷ്ടതയുടെ പ്രളയ കവാടങ്ങൾ തുറക്കുകയും ചെയ്തു കഴിഞ്ഞു. നിയമരാഹിത്യം, ദുർവൃത്തി, ദുർവ്യയം, അഴിമതി എന്നിവ ശക്തിയേറിയ വേലിയേറ്റം പോലെ നമ്മുടെ മേൽ ആഞ്ഞടിക്കുന്നു. ഭവനങ്ങളിൽ സാത്താൻ പ്രവർത്തിക്കുന്നു. ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും സാത്താൻ്റെ കൊടി പാറുന്നു. അവിടെയെല്ലാം അസൂയ, ദ്രോഹം, സന്ദേഹം, കാപട്യം, സ്നേഹമില്ലായ്മ, കലഹം, മത്സരം, പവിത്രമായവയോടുള്ള വിശ്വാസവഞ്ചന, ഇന്ദ്രിയാസക്തി എന്നിവ നടമാടുന്നു. സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ചട്ടക്കൂടുമായി തീരേണ്ട മതതത്വങ്ങളും സിദ്ധാന്തങ്ങളും വീണ് തകരത്തക്കവണ്ണം ഉലഞ്ഞാടുന്നു. തങ്ങളുടെ തെറ്റുകൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായ ഹീന കുറ്റവാളികൾക്ക് പലപ്പോഴും അവരേതോ അസൂയാവഹമായ നേട്ടം കൈവരിച്ചു എന്ന ഭാവേന ജനശ്രദ്ധയും പാരിതോഷികങ്ങളും ലഭിക്കുന്നു. അവരുടെ കുറ്റകൃത്യങ്ങൾക്കും സ്വഭാവത്തിനും വലിയ പരസ്യം കൊടുക്കുന്നു. അധർമ്മത്തെ അതിൻ്റെ നാനാമുഖ വിശദീകരണങ്ങളോടും കൂടെ പത്രങ്ങൾ പരസ്യപ്പെടുത്തുകയും അങ്ങനെ വഞ്ചന, കൊള്ള, കൊല എന്നിവ ചെയ്യാൻ മറ്റുള്ളവരും പ്രേരിതരാവുകയും തന്റെ നരകതുല്യമായ പദ്ധതികളുടെ വിജയത്തിൽ സാത്താൻ മതിച്ചാർപ്പിടുകയും ചെയ്യുന്നു. അധർമ്മത്തിന്റെ മൂഢോല്ലാസം, അനിയന്ത്രിതമായി ജീവഹാനി വരുത്തൽ, അജിതേന്ദ്രിയത്വത്തിന്റെ ഭീകരമായ വളർച്ച, നാനാതരത്തിലുള്ള അതിക്രമങ്ങളുടെ ശ്രേണി എന്നിവ ദൈവഭയമുള്ള ഓരോ വ്യക്തികളെയും ഉണർത്തുകയും ദുഷ്ടതയുടെ വേലിയേറ്റത്തെ ചെറുക്കുവാൻ എന്ത് ചെയ്യണമെന്ന് അവർ അന്വേഷിക്കുകയും വേണം. നീതിനായ കോടതികൾ ദുഷിച്ചു പോയിരിക്കുന്നു. ഭരണാധികാരികൾ ലാഭതൽപരരും വിഷയാസക്തിയും ആഹ്ലാദവും ആഗ്രഹിക്കുന്നവരുമാണ്. അജിതേന്ദ്രിയത്വം അനേകരുടെ കഴിവുകളെ മന്ദീഭവിപ്പിച്ചതിനാൽ അവർ പൂർണ്ണമായും സാത്താന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. നിയമപണ്ഡിതന്മാർ കൈക്കൂലിപ്രിയരും ദുർമാർഗികളും വ്യാമോഹത്തിനടിമകളുമാണ്. നിയമപാലകരുടെ കൂട്ടത്തിൽ മദ്യപാനികളും ആഹ്ലാദ വികാരത്തിനടിമകളും വികാരാസക്തി നിറഞ്ഞവരും അസൂയാലക്കളും പലതിലും സത്യസന്ധതയില്ലാത്തവരും ധാരാളമുണ്ട്. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു. സത്യം വീഥിയിൽ ഇടറുന്നു. നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. യെശയ്യാവ് 59:14. റോമിൻ്റെ പരമാധികാര കാലത്ത് നിലവിലിരുന്ന അധർമ്മങ്ങളും ആത്മീയ അന്ധകാരവും അവർ തിരുവചനം അടിച്ചമർത്തിയതിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത അനന്തര ഫലങ്ങളായിരുന്നു. എന്നാൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന ഈ കാലയളവിൽ സുവിശേഷ വെളിച്ചം അതിൻ്റെ ഉച്ചകോടിയിൽ പ്രകാശിക്കുമ്പോൾ ഇത്ര വ്യാപകമായ അവിശ്വാസവും ദൈവകൽപ്പനയെ ഉപേക്ഷിച്ചു കളഞ്ഞതിനെ തുടർന്നുള്ള അഴിമതിയും കാണപ്പെടുന്നതിൻ്റെ കാരണം എവിടെ കണ്ടെത്തുവാൻ സാധിക്കും? തിരുവചനത്തെ പൂഴ്ത്തി വെച്ചുകൊണ്ട് തൻ്റെ നിയന്ത്രണത്തിൽ ഇനി ഒരിക്കലും ലോകത്തെ സൂക്ഷിക്കുവാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ഇതേ ആവശ്യം നിറവേറ്റുന്നതിന് സാത്താൻ മറ്റു വഴികൾ ആരാഞ്ഞു തുടങ്ങി. വേദപുസ്തകത്തെ നശിപ്പിക്കുന്നതിന് തുല്യമായി അതിലുള്ള വിശ്വാസം നഷ്ടമാക്കിയാൽ അവൻ്റെ ലക്ഷ്യം സാധ്യമാകും. ദൈവകൽപ്പനകൾക്ക് ഇന്ന് സ്ഥാനമില്ല എന്ന വിശ്വാസം സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യരെ അതിൻ്റെ ചട്ടങ്ങളിൽ അജ്ഞാതരാക്കി അവ ലംഘിക്കുവാൻ അവനവരെ ഫലപ്രദമായി നടത്തുന്നു. അവൻ്റെ ആസൂത്രണങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ഇന്നും സഭയിൽ കൂടെ പ്രവർത്തിക്കുന്നു. തിരുവചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നതും ജനപ്രീതി നേടാത്തതുമായ സത്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് നാസ്തികത്വത്തിൻ്റെ വിത്ത് വിതയ്ക്കത്തക്കവണ്ണമുള്ള വ്യാഖ്യാനങ്ങൾ ഇന്നത്തെ മതസംഘടനകൾ കടമെടുക്കുകയും അവയെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നൈസർഗിക അമർത്യത, മരണത്തിൽ മനുഷ്യൻ്റെ ബോധാവസ്ഥ തുടങ്ങിയ പാപ്പാത്വ അപരാധങ്ങളോട് യോജിച്ചുകൊണ്ട് പ്രേതാത്മവാദമെന്ന വഞ്ചനയ്ക്കെതിരെയുള്ള ഏക പ്രതിരോധത്തെ അവർ തള്ളിക്കളയുന്നു. നിത്യദണ്ഡനമെന്ന തത്വസംഹിത വേദപുസ്തകത്തെ അവിശ്വസിക്കുവാൻ അനേകരെ വഴിനടത്തി. നാലാം കൽപ്പനയുടെ അവകാശവാദം മനുഷ്യരുടെ മേൽ പ്രേരണ ചെലുത്തുന്നതുകൊണ്ടും ഏഴാം ദിന ശബദാചരണം ആവശ്യമാകയാലും എന്നാൽ മനുഷ്യർക്കത് അനുസരിക്കുവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ആ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിനുള്ള ഏക മാർഗമായി കൽപ്പനകളൊന്നും തന്നെ മേലിൽ അനുസരിക്കേണ്ടതില്ല എന്നും കീർത്തി കേട്ട അനേക സുവിശേഷകന്മാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ വിശുദ്ധ ശബദടക്കം എല്ലാ കൽപ്പനകളും തള്ളിക്കളയുന്നു. ശബദ നവീകരണ പ്രവർത്തനം വ്യാപകമാകുന്നതോടൊപ്പം നാലാം കൽപ്പനയുടെ അവകാശവാദത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിന് ദൈവകൽപ്പനകളെല്ലാം ഉപേക്ഷിച്ച് കളയുന്നത് ലോകവ്യാപകമായിത്തീരും. സഭാ നേതാക്കന്മാരുടെയും സുവിശേഷകന്മാരുടെയും പഠിപ്പിക്കലുകൾ നിരീശ്വരവാദത്തിനും പ്രേതാത്മവാദത്തിനും ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനയെ വെറുക്കുന്നതിനും വഴിതെളിച്ചിരിക്കുന്നു. ക്രിസ്തീയ ലോകത്തിൽ നടമാടുന്ന അധർമ്മത്തിൻ്റെ ഭയാനക ഉത്തരവാദിത്വം ഈ നേതാക്കന്മാരിൽ നിലകൊള്ളുന്നു. അവരുടെ ക്രിസ്തീയ ശബദത്തിൻ്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്നതാണ് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ മുഖ്യ കാരണമെന്നും ഞായറാഴ്ച ആചാരം നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തിയാൽ സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ വളരെയധികം ഉന്നതി പ്രാപിക്കുമെന്നും ഇക്കൂട്ടർ ന്യായവാദം ഉന്നയിക്കുന്നു. സത്യശബദത്തിൻ്റെ വിശ്വാസതത്വം വളരെ വ്യാപകമായി പ്രസംഗിച്ചിരുന്ന അമേരിക്കയിൽ ഈ അവകാശവാദം കൂടുതലായി ഉന്നയിക്കപ്പെടുന്നു. ധാർമ്മിക നവീകരണ പ്രസ്ഥാനങ്ങളിൽ അതിപ്രധാനമായ ലഹരിവർജന പ്രവർത്തനം ഇവിടെ ഞായറാഴ്ച പ്രസ്ഥാനവുമായി യോജിപ്പിച്ച് നടത്തപ്പെടുന്നു. മാത്രമല്ല, സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ താൽപ്പര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തങ്ങൾ അധ്വാനിക്കുന്നു എന്ന് ഞായറാഴ്ച ആചാരത്തിൻ്റെ വക്താക്കൾ പ്രഘോഷിക്കുന്നു. കൂടാതെ അവരോട് യോജിക്കുവാൻ വിസമ്മതിക്കുന്നവരെ വർജനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ശത്രുക്കളെന്ന് പരസ്യമായി കുറ്റം വിധിക്കണമെന്ന് അവരാവശ്യപ്പെടുന്നു. എന്നാൽ തെറ്റിനെ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രസ്ഥാനം നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനോട് യോജിച്ചു നിൽക്കുന്നുവെങ്കിൽ അത് തെറ്റിനെ സ്ഥാപിച്ചെടുക്കുവാനുള്ള ന്യായവാദമാകരുത്. വിഷത്തെ മറച്ചു വയ്ക്കുന്നതിന് നല്ല ഭക്ഷണത്തോട് കൂട്ടിക്കുഴയ്ക്കാം, എന്നാലും അതിൻ്റെ വിഷം മാറുകയില്ല. നേരെ മറിച്ച് അറിയാതെ പലരും ഭക്ഷിച്ചു പോകുമെന്നതിനാൽ അത് കൂടുതൽ അപകടകരമാണ് താനും. തെറ്റിനെ അല്പം ശരിയായതിനോട് യോജിപ്പിച്ച് ഉചിതവും ന്യായവുമെന്ന് തോന്നിക്കത്തക്കവണ്ണം നൽകുകയെന്നത് സാത്താൻ്റെ തന്ത്രങ്ങളിലൊന്നാണ്. ജനങ്ങൾക്കാവശ്യമുള്ള നവീകരണങ്ങൾ ഞായറാഴ്ച പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ കൊണ്ടുവന്നേക്കാം. അവ വേദപുസ്തകത്തോട് യോജിക്കുന്ന തത്വങ്ങളായിരിക്കാം. എന്നാൽ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒന്ന് അതിൽ ആവശ്യമായി വരുമ്പോൾ അതിനോട് യോജിക്കുവാൻ ദൈവദാസന്മാർക്ക് സാധിക്കുകയില്ല. ദൈവകൽപ്പനയെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യ നിയമങ്ങളെ സ്ഥാപിക്കുന്നവരെ ന്യായീകരിക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല. ആത്മാവിൻ്റെ അമർത്യത, ഞായറാഴ്ചയുടെ പവിത്രത എന്നീ രണ്ട് തെറ്റുകളിലൂടെ സാത്താൻ ജനങ്ങളെ തൻ്റെ വഞ്ചനയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നു. ഇതിൽ ആദ്യത്തേത് പ്രേതാത്മവാദത്തിന് അടിസ്ഥാനമിടുമ്പോൾ മറ്റേത് റോമനോട് അനുകമ്പാപൂർണമായി ബന്ധം സ്ഥാപിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രൊട്ടസ്റ്റൻ്റുകാർ തന്നെ ആദ്യമായി തങ്ങളുടെ കരങ്ങൾ പ്രേതാത്മവാദ സിദ്ധാന്തത്തിലേക്ക് നീട്ടുകയും അങ്ങനെ അവർ റോമിൻ്റെ അധികാരവുമായി കൈകോർത്തു പിടിക്കുന്നതിന് അഗാധകോപത്തിലേക്ക് എത്തിച്ചേരുകയും ഇങ്ങനെ ഈ മൂന്ന് ശക്തികൾ തമ്മിൽ യോജിച്ചുകൊണ്ട് ഈ രാജ്യം റോമിൻ്റെ ചവിട്ടുപടികൾ പിന്തുടർന്ന് മനസാക്ഷി സ്വാതന്ത്ര്യത്തെ നിലം പരിചാക്കുകയും ചെയ്യും. ഇന്നത്തെ നാമമാത്ര ക്രിസ്ത്യാനിത്വവുമായി പ്രേതാത്മവാദത്തിന് വളരെ സാമ്യമുള്ളതിനാൽ വഞ്ചിച്ച് കെണിയിലകപ്പെടുത്തുവാൻ അതിന് വളരെ ശക്തിയുണ്ട്. കാര്യങ്ങളുടെ ഈ ആധുനിക രീതി കാണുമ്പോൾ സാത്താന് പോലും മാറ്റം വരുന്നു. അവൻ ഒരു വെളിച്ചദൂതൻ്റെ വേഷത്തിൽ പ്രത്യക്ഷനാകും. പ്രേതാത്മവാദ പ്രവർത്തനങ്ങളിൽ കൂടെ ദിവ്യാത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. തള്ളിക്കളയാനാവാത്ത പല അത്ഭുതങ്ങളും സംഭവിക്കും. പരേതാത്മാക്കൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു എന്ന് നടിക്കുകയും സഭയോട് ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ദിവ്യശക്തിയുടെ പ്രകടനമാണെന്ന് സ്വീകരിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരും ദൈവഭയമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ ഇപ്പോൾ സാധിക്കുകയില്ല. ലോകം സ്നേഹിക്കുന്നതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനോട് ചേരുവാൻ സഭാംഗങ്ങളും തയ്യാറാകുന്നു. അവരെയെല്ലാം ഒറ്റക്കെട്ടായി ചേർത്തുകൊണ്ട് പ്രേതാത്മ സിദ്ധാന്തത്തിലേക്ക് ഒഴുക്കിക്കൊണ്ട് തൻ്റെ ഉദ്ദേശം ബലപ്പെടുത്തുവാൻ സാത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സത്യസഭയുടെ യഥാർത്ഥ ലക്ഷണമാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതെന്ന് അഭിമാനിക്കുന്ന പാപ്പാത്വ അനുയായികൾ ഈ അത്ഭുത ശക്തിക്ക് വളരെ വേഗം അടിമപ്പെടുന്നു. സത്യകവചം ഉപേക്ഷിച്ച് കളഞ്ഞ പ്രൊട്ടസ്റ്റൻ്റുകാരും വഞ്ചിതരാകുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിച്ചു കളഞ്ഞിരിക്കുന്ന ഇതിനെ പാപ്പാത്വസഭയും പ്രൊട്ടസ്റ്റൻ്റുകാരും ലൗകികരും ഒരുപോലെ സ്വീകരിക്കും. വളരെ നാളായി കാത്തിരുന്ന സഹസ്രാബ്ദത്തിലേക്ക് ലോകത്തെ മാനസാന്തരപ്പെടുത്തി നടത്തുന്ന മഹൽ പ്രസ്ഥാനമായി ഈ പൊതു ഐക്യത്തെ അവർ വീക്ഷിക്കുന്നു. ജനങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കിയും പുതിയതും ഉന്നതവുമായ ഒരു മതവിശ്വാസം കാഴ്ചവെക്കാമെന്ന് ഭാവിച്ചുകൊണ്ടും സാത്താൻ മനുഷ്യവർഗത്തിൻ്റെ ഉപകാരിയായി പ്രേതാത്മ പ്രവർത്തനങ്ങളിൽ കൂടെ പ്രത്യക്ഷനാകുന്നു. അതേസമയം നശീകരണ പ്രവർത്തനങ്ങളും അവൻ നടത്തുന്നു. അവൻ്റെ പ്രലോഭനങ്ങൾ ജനസമൂഹത്തെ നാശത്തിലേക്ക് വഴിനടത്തുന്നു. വർജനരാഹിത്യം ന്യായത്തെ തകിടം മറിക്കുന്നു. വിഷയാസക്ത പ്രവർത്തനങ്ങൾ, മത്സരം, രക്തച്ചൊരിച്ചൽ എന്നിവ തുടർന്നുണ്ടാകുന്നു. സാത്താൻ യുദ്ധത്തിൽ സന്തോഷിക്കുന്നു. കാരണം അത് ആത്മാവിൻ്റെ ഹീനവികാരങ്ങളെ ഉണർത്തുകയും ദുഷ്ടതയിലും രക്തത്തിലും കുതിർന്ന ഇരകളെ നിത്യനാശത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ. പരസ്പരം രാജ്യങ്ങളെ യുദ്ധത്തിന് വേണ്ടി പ്രകോപിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ ഉദ്ദേശമാണ്. കാരണം ഇപ്രകാരം ജനങ്ങളുടെ മനസ്സിനെ ദൈവദിവസത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതിൽ നിന്ന് തിരിച്ചുവിടുവാൻ അവന് സാധിക്കുന്നു. ഒരുക്കമില്ലാത്ത ആത്മാക്കളെ തൻ്റെ കൊയ്ത്തിലേക്ക് ചേർക്കുന്നതിന് സാത്താൻ പ്രകൃതി ശക്തികളിൽ കൂടിയും പ്രവർത്തിക്കുന്നു. അവൻ പ്രകൃതിയുടെ പരീക്ഷണശാലകളിലെ രഹസ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നതിന് ദൈവം അനുവദിക്കുന്നിടത്തോളം പ്രവർത്തിക്കുന്നു. ഇയ്യോബിനെ കഷ്ടപ്പെടുത്തുവാനുള്ള അനുവാദം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കന്നുകാലികളും ആട്ടിൻകൂട്ടവും ഭൃത്യന്മാരും വീടുകളും മക്കളുമെല്ലാം തുടച്ചു നീക്കപ്പെട്ടതും നിമിഷങ്ങൾക്കകം ഒന്നിനുമേലൊന്നായി കഷ്ടതകൾ കടന്നുകൂടിയതും എത്ര വേഗത്തിലായിരുന്നു. നാശകന്റെ ശക്തിയിൽ നിന്ന് തൻ്റെ സൃഷ്ടികൾക്ക് ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്നത് ദൈവമാണ്. എന്നാൽ യഹോവയുടെ കൽപ്പനകളോട് ക്രിസ്തീയ ലോകം വെറുപ്പ് കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് താൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് തന്നെ ദൈവം പ്രവർത്തിക്കും. അവൻ ഭൂമിയിൽ നിന്ന് തൻ്റെ അനുഗ്രഹങ്ങളെ പിൻവലിക്കുകയും തൻ്റെ കൽപ്പനയ്ക്കെതിരെ മത്സരിക്കുകയും അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ തൻ്റെ സംരക്ഷണകരം മാറ്റിക്കളയുകയും ചെയ്യും. ദൈവം പ്രത്യേകമായി കാത്തു സൂക്ഷിക്കാത്ത എല്ലാവരുടെ മേലും സാത്താൻ്റെ നിയന്ത്രണത്തിന് അധികാരമുണ്ട്. തൻ്റെ തന്ത്രങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടി സാത്താൻ ചിലരോട് പ്രീതി കാണിച്ചു അവരെ അഭിവൃദ്ധിപ്പെടുത്തുകയും മറ്റുള്ളവരുടെ മേൽ കഷ്ടപ്പാടുകൾ വരുത്തിക്കൊണ്ട് അവരെ ദണ്ഡിപ്പിക്കുന്നത് ദൈവമാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ നാനാവിധമായ മാരക രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന അതിശ്രേഷ്ഠ ഭിഷഗുരനാണ് താനെന്ന് പ്രത്യക്ഷത്തിൽ ഭാവിച്ചുകൊണ്ട് ജനസാന്ദ്രതയേറിയ നഗരങ്ങൾ നശിച്ച് നിർജ്ജനമാകുവോളം സാത്താൻ മാരക രോഗങ്ങളും നശീകരണവും കൊണ്ടുവരുന്നു. ഇപ്പോൾ തന്നെ അവനത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപകടങ്ങൾ, കരയിലും കടലിലുമുള്ള അത്യാഹിതങ്ങൾ, അഗ്നിപ്രളയങ്ങൾ, ചുഴലിക്കാറ്റ്, ആലിപ്പഴ വർഷം, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ചക്രവാതം, വേലിയേറ്റം, വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ എന്നിവകളിൽ കൂടെ സാത്താൻ തൻ്റെ ശക്തി പ്രയോഗിക്കുന്നു. പാകമായി വരുന്ന വിളവ് അവൻ നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് ക്ഷാമവും മറ്റു ദുരിതങ്ങളും ഉണ്ടാകുന്നു. അന്തരീക്ഷവായു മലിനമാക്കി ബാധകൾ വരുത്തിക്കൊണ്ട് ആയിരങ്ങളെ അവൻ നശിപ്പിച്ച് കളയുന്നു. ഈ സന്ദർശനങ്ങളെല്ലാം തന്നെ കാലം കടന്നു പോകും തോറും കൂടെ കൂടെ ഉണ്ടാകുകയും കൂടുതൽ നാശം വിതയ്ക്കുന്നതും ആയിത്തീരുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ മേലും മൃഗത്തിൻ്റെ മേലും നാശം വന്നുകൂടുന്നു. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു. ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. ഭൂമി അതിലെ നിവാസികളാൽ മലിനയായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. യെശയ്യാവ് 24:4-5. ദൈവത്തെ സേവിക്കുന്നവരാണ് ഈ പ്രയാസങ്ങൾക്കെല്ലാം കാരണക്കാരെന്ന് മനുഷ്യരെ വിശ്വസിപ്പിക്കുന്നതിന് ഈ വലിയ വഞ്ചകൻ ഇപ്പോൾ ശ്രമിക്കുന്നു. ദൈവകോപത്തെ വർദ്ധിപ്പിച്ച ഈ കൂട്ടരുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണക്കാർ കൽപ്പനാലംഘികൾക്കെതിരെ തങ്ങളുടെ കൽപ്പനാനുസരണം നിരന്തര ശാസനയായി മാറ്റിയവരാണെന്ന് പഴിചാരുന്നു. ഞായറാഴ്ച എന്ന ശബ്ദനെ ലംഘിച്ചുകൊണ്ട് മനുഷ്യർ ദൈവത്തെ നിന്ദിക്കുന്നു. ഇതുനിമിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ അവസാനിക്കണമെങ്കിൽ ഞായറാഴ്ച നിയമം കർശനമായി പ്രാബല്യത്തിൽ വരുത്തണം. ദൈവപ്രീതി പുനഃസ്ഥാപിച്ച് താൽക്കാലിക അഭിവൃദ്ധി പ്രാപിക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നവരാണ് നാലാം കൽപ്പന അനുസരിക്കേണ്ടതാണെന്ന് വാദിക്കുന്നവർ എന്നെല്ലാമുള്ള പ്രസ്താവനകൾ പുറപ്പെടുന്നു. പഴയ കാലത്ത് ദേവദാസന്മാർക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ആവർത്തിക്കപ്പെടുകയും അപ്രകാരം തന്നെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട് "ആരിത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ?" എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, "ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ." 1 രാജാക്കന്മാർ 17:17. തെറ്റായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് കോപത്താൽ ഇളകിമറിയുന്ന ജനം പാപത്തിൽ വീണ ഇസ്രായേൽ ഏലിയാവിനോട് ചെയ്തതുപോലെ ദൈവദാസന്മാർക്കെതിരെ തിരിയും. പ്രേതാത്മ പ്രവൃത്തികളിൽ കൂടെ പ്രത്യക്ഷമാകുന്ന അത്ഭുത ശക്തി മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കുന്നത് തെരഞ്ഞെടുത്തവർക്കെതിരെ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. ഞായറാഴ്ച ആചാരം തള്ളിക്കളഞ്ഞവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും ദൈവകൽപ്പന പോലെ തന്നെ ദേശത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കേണ്ടതാണെന്ന് ഉറപ്പിച്ചു പറയുന്നതിനും ദൈവം അവരെ അയച്ചതാണെന്ന് ആത്മാക്കളോട് ബന്ധപ്പെടുന്നവർ പ്രസ്താവിക്കും. ലോകത്തിൽ നടമാടുന്ന ദുഷ്ടതകളെക്കുറിച്ച് അവർ വിലപിക്കുകയും ധാർമ്മിക മൂല്യങ്ങളുടെ അധപ്പതിച്ച അവസ്ഥയ്ക്ക് കാരണം ഞായറാഴ്ചയെ വിശദീകരിക്കാത്തത് കൊണ്ടാണെന്ന് മത നേതാക്കൾ പഠിപ്പിക്കുന്നതിനെ പിന്താങ്ങുകയും ചെയ്യും. അവരുടെ സാക്ഷ്യം സ്വീകരിക്കാതെ നിരാകരിച്ച് കളയുന്നവർക്കെതിരെയുള്ള കോപം അതിഭീകരമായിരിക്കും. വൻ പോരാട്ടം സ്വർഗത്തിൽ ആരംഭിച്ചപ്പോൾ സാത്താൻ ഉപയോഗിച്ച നയം തന്നെയാണ് ദൈവജനങ്ങൾക്കെതിരെയുള്ള അന്ത്യപോരാട്ടത്തിൽ പ്രയോഗിക്കുന്നത്. സ്വർഗത്തിൽ അവൻ ദൈവിക ഭരണകൂടത്തിൻ്റെ ദൃഢത ഭദ്രമാക്കുന്നുവെന്ന് നടിച്ചുകൊണ്ട് രഹസ്യമായി അതിനെ തകിടം മറിക്കുന്നതിനുള്ള പ്രയത്നങ്ങളിൽ വ്യാപൃതനായിരുന്നു. എന്നാൽ അവൻ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രവൃത്തി വിശ്വസ്തരായ ദൂതന്മാരാണ് ചെയ്തിരുന്നതെന്ന് കുറ്റമാരോപിച്ചിരുന്നു. റോമാസഭയുടെ ചരിത്രത്തിലും ഇപ്രകാരമുള്ള വഞ്ചനയുടെ നയം പ്രത്യക്ഷമാണ്. സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു എന്ന് അഭിമാനിച്ചുകൊണ്ട് അത് ദൈവത്തെക്കാളും ഉന്നതമാക്കുവാൻ ശ്രമിക്കുകയും ദൈവകൽപ്പനകളെ മാറ്റുകയും ചെയ്തു. സുവിശേഷത്തോട് വിശ്വസ്തത പാലിച്ച് മരണം വരിച്ചവരെ ദുഷ്പ്രവർത്തിക്കാരെന്ന് റോമിൻ്റെ ഭരണകാലത്ത് മുദ്രയടിച്ചു. അവർ സാത്താനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന പ്രസ്താവന ഇറക്കി. അഴിമതി ആരോപണങ്ങൾ കൊണ്ട് അവരെ പൊതിയുന്നതിന് സർവവിധ മാർഗങ്ങളും പ്രയോഗിച്ചു. ഏറ്റവും ഹീനന്മാരായ കുറ്റവാളികളാണ് അവരെന്ന് അവർക്കും മറ്റുള്ളവർക്കും തോന്നത്തക്ക വിധം ആരോപണങ്ങൾ ഇറക്കി. ഇപ്പോൾ അതുതന്നെ ആവർത്തിക്കപ്പെടുന്നു. ദൈവകൽപ്പനകളെ ബഹുമാനിക്കുന്നവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ അവർ കൽപ്പനാ ലംഘികളാണെന്ന് ആരോപിക്കുവാൻ വഴിയൊരുക്കുകയും അവർ ദൈവത്തെ അപമാനിക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെ മേൽ ന്യായവിധി വിളിച്ചു വരുത്തുന്നുവെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം ഒരിക്കലും മനസാക്ഷിയുടെയോ വ്യക്തി താല്പര്യത്തിൻ്റെയോ മേൽ ബലപ്രയോഗം നടത്തുന്നില്ല. എന്നാൽ സാത്താൻ്റെ നിരന്തര പ്രയത്നം മറ്റു മാർഗങ്ങളിൽ കൂടെ പ്രലോഭിപ്പിച്ച് തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ അവന് കഴിയാത്തവരുടെ മേൽ ബലപ്രയോഗവും ക്രൂരതയുമാണ്. ഭയപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും അവൻ മനസാക്ഷിയെ ഭരിക്കുവാനും ആദരവ് പിടിച്ചുപറ്റുവാനും പരിശ്രമിക്കുന്നു. ഇതു സാധിക്കുന്നതിന് ദൈവകൽപ്പനകളെ നിസ്സാരമാക്കി തൽസ്ഥാനത്ത് മാനുഷിക നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുവാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവൻ മത നേതാക്കളിലും രാഷ്ട്ര നേതാക്കളിലും കൂടെ പ്രവർത്തിക്കുന്നു. വേദപുസ്തക ശബ്ദത്തിനെ ബഹുമാനിക്കുന്നവർ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരോധികളാണെന്നും സമൂഹത്തിൻ്റെ ധാർമ്മിക നിയന്ത്രണങ്ങളെ തകർക്കുന്നവരാണെന്നും അഴിമതിയും അരാജകത്വവും കൊണ്ടുവരുന്നവരാണെന്നും ഭൂമിയുടെ മേൽ ദൈവിക ന്യായവിധി വിളിച്ചു വരുത്തുന്നവരാണെന്നും ഭീഷണി മുഴക്കുന്നു. വിശുദ്ധ മനസ്സാക്ഷിയുള്ള അവരെ വഴങ്ങാത്തവരും നിർബന്ധ ബുദ്ധിക്കാരും അധികാരത്തോട് മത്സരിക്കുന്നവരുമാണെന്ന് കുറ്റം വിധിക്കുന്നു. ഭരണത്തോട് പ്രതിപത്തിയില്ലാത്തവരെന്ന് അവരെ കുറ്റമാരോപിക്കുന്നു. രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വഴങ്ങി അനുസരണ കാണിക്കേണ്ടത് ദൈവനിയോഗമാണെന്ന് ദൈവിക കൽപ്പനകളെ തള്ളിക്കളയുന്ന ശുശ്രൂഷകന്മാർ പ്രസംഗപീഠങ്ങളിൽ പ്രഘോഷിക്കുന്നു. നിയമനിർമ്മാണ സഭകളിലും നീതിന്യായ കോടതികളിലും കൽപ്പനാനുസാരികളെ തെറ്റായി പ്രതിനിധീകരിക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യുന്നു. അവരുടെ വാക്കുകൾക്ക് തെറ്റായി നിറം പൂശിക്കൊണ്ട് അവരുടെ താൽപ്പര്യങ്ങൾക്ക് ഹീനമായ പരിവേഷം അണിയിക്കുന്നു. ദൈവകൽപ്പനയ്ക്ക് പ്രതിരോധകരമായ തെളിവുറ്റ തിരുവചന വാദമുഖങ്ങളെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉപേക്ഷിക്കുന്നതോടെ സത്യാനുസാരികളുടെ വിശ്വാസത്തെ വേദപുസ്തകം ഉപയോഗിച്ച് ഖണ്ഡിച്ചു കളയുവാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവരെ നിശബ്ദരാക്കുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു. സകല ക്രിസ്ത്യാനികളും അംഗീകരിച്ചനുസരിക്കുന്ന പാപ്പാത്വ ശബത്തിനെ സ്വീകരിക്കാതെ വിശുദ്ധ മനസ്സാക്ഷി കാത്തുസൂക്ഷിക്കുന്നവരെ പീഡിപ്പിക്കുന്ന മാർഗം സത്യത്തിനെതിരെ സ്വന്ത കണ്ണുകളെ കുരുടാക്കിക്കൊണ്ടാണെങ്കിലും അവർ അനുവർത്തിക്കുന്നു. ഞായറാഴ്ചയെ ബഹുമാനിക്കുന്നതിന് എല്ലാ വിഭാഗക്കാരെയും പാട്ടിലാക്കുന്നതിനു വേണ്ടി സഭാ നേതാക്കന്മാരെയും രാഷ്ട്രതന്ത്രജ്ഞന്മാരും ഒരുമിച്ച് ചേർന്ന് കോഴ കൊടുക്കുകയോ സ്വാധീനിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നു. ദൈവാധികാരം ഇല്ലാത്തതുകൊണ്ട് തൽസ്ഥാനത്ത് മർദ്ദനപരമായ നിയമങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു. രാഷ്ട്രീയ അഴിമതി സത്യത്തോടും നീതിയോടുമുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും നശിപ്പിച്ചു കളയുന്നു. പൊതുജനപ്രീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി ഞായറാഴ്ച ആചാരം നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തണമെന്ന പൊതു ആവശ്യത്തിന് മുമ്പിൽ സ്വതന്ത്ര അമേരിക്കയിൽ പോലും ഭരണാധികാരികളും നിയമനിർമ്മാതാക്കളും വഴങ്ങിക്കൊടുക്കുന്നു. ഏറ്റവും വലിയ ത്യാഗത്തിന്റെ വിലയായി ലഭിച്ച മനസ്സാക്ഷി സ്വാതന്ത്ര്യം പിന്നീടൊരിക്കലും ബഹുമാനിക്കപ്പെടുന്നില്ല. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടപ്പുറത്തെ മണലിന്മേൽ നിന്നു. വെളിപ്പാട് 12:7 എന്ന പ്രവാചകവാക്യം അതിവേഗം സംഭവിക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ പൂർണ്ണമായി നിറവേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.